ഡോക്ടർ അനീസ് അലിയുടെ മനഃശാസ്ത്ര പാഠങ്ങൾ അവതരണം ബെന്ന ചേന്നമംഗല്ലൂർ, സാങ്കേതിക നിർവഹണം സുനീഷ് പെരുവയൽ. അധ്യായം 15, എന്താണ് സ്കിസോഫ്രീനിയ? സ്കിസോഫ്രീനിയ എന്ന അസുഖത്തെ പലരും ഒരു യഥാർത്ഥ രോഗമായി കണക്കാക്കുന്നില്ല, മറിച്ച് ന്യൂനതകളോടെ വളർത്തിയതിൻ്റെയോ മറ്റ് സാമൂഹിക പ്രശ്നങ്ങളുടെയോ ഫലമാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഈ രോഗത്തിന് ഏതെങ്കിലും ഗ്രഹദോഷമോ ദൈവശാപമോ അമാനുഷിക ശക്തികളോ കാരണമല്ല, മറിച്ച് ചിന്തകൾ, പെരുമാറ്റം, വികാരങ്ങൾ, പ്രവർത്തനശേഷി എന്നിവയിൽ മസ്തിഷ്ക കോശങ്ങളിൽ സംഭവിക്കുന്ന ഭൗതികവും രാസായനികവുമായ മാറ്റങ്ങളാൽ വരുന്ന താളപ്പിഴകളാണ്. പ്രമേഹവും ഹൃദ്രോഗവും പോലെ ജീവശാസ്ത്രപരമായ രോഗമാണ് സ്കിസോഫ്രീനിയ. സ്കിസോഫ്രീനിയയെക്കുറിച്ച് പ്രാചീന ആയുർവേദ ഗ്രന്ഥങ്ങളിലും പരാമർശമുണ്ട്. ഇന്ത്യയിൽ 1 കോടിയിലധികം ജനങ്ങൾക്ക് ഈ അസുഖമുണ്ട്. സ്കിസോഫ്രീനിയ ഒരു വിരളമായ രോഗമല്ല, സമൂഹത്തിൽ തികച്ചും സാധാരണമായ ഈ രോഗം 100 പേരിൽ ഒരാളെ വീതം ജീവിതത്തിൽ ഏതെങ്കിലും സമയത്ത് ബാധിക്കുന്നു. കേരളത്തിൽ ഏകദേശം 3 ലക്ഷം ജനങ്ങൾക്ക് ഈ രോഗമുണ്ട്. 20-നും 30-നും ഇടയ്ക്ക് വയസ്സുള്ള യുവതീ യുവാക്കളെ ഈ രോഗം ഒരുപോലെ ബാധിക്കുന്നു. പാവപ്പെട്ടവനെയും പണക്കാരനെയും ജാതിയോ സംസ്കാരമോ സാമൂഹിക സ്ഥിതിയോ നോക്കാതെ ഇത് ആരെയും ബാധിക്കും. രോഗത്തിനുള്ള കാരണങ്ങൾ: ജീവശാസ്ത്രപരമായ ഘടകങ്ങൾ, പ്രധാനമായും മസ്തിഷ്കത്തിലെ ജീവരാസവ്യവസ്ഥയുടെ അസന്തുലിതാവസ്ഥ, പ്രത്യേകിച്ച് നാഡീകോശങ്ങൾ തമ്മിൽ സന്ദേശം കൈമാറുന്നതിനുള്ള ഡോപ്പമിൻ എന്ന പദാർത്ഥത്തിൻ്റെ അളവ് കൂടുന്നതാണ് സ്കിസോഫ്രീനിയയുടെ അടിസ്ഥാനപരമായ കാരണം. ഇതുകൂടാതെ പാരമ്പര്യത്തിനുള്ള സാധ്യതയും ഈ അസുഖത്തിന് കൂടുതലാണ്. മനഃശാസ്ത്രപരമായ വസ്തുതകൾ, കുടുംബ പ്രശ്നങ്ങൾ, സംഘർഷങ്ങൾ നിറഞ്ഞ ജീവിതം, സാമൂഹിക സാംസ്കാരിക സ്വാധീനങ്ങൾ എന്നിവ ഈ അസുഖത്തിൻ്റെ ആക്കം കൂട്ടുന്നു. രോഗലക്ഷണങ്ങൾ: സ്കിസോഫ്രീനിയ ഒരാളുടെ ചിന്തകളെയും പെരുമാറ്റത്തെയും വികാരങ്ങളെയും പ്രവർത്തനശേഷിയെയും ബാധിക്കുന്നു. സ്കിസോഫ്രീനിയ തുടങ്ങുന്നത് പെട്ടെന്നല്ല, ക്രമേണയാണ്. അസുഖത്തിന് 1000 മുഖങ്ങളുണ്ട്. 1. 1-നും താല്പര്യമില്ലായ്മ, മറ്റുള്ളവരിൽ നിന്നും ഒഴിഞ്ഞുമാറുക, പഠിത്തം, ജോലി, വൃത്തി, ആഹാരം എന്നിവയിൽ അലസതയും താല്പര്യക്കുറവും. 2. സംശയ സ്വഭാവം, തന്നെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു, പങ്കാളിക്ക് അവിഹിത ബന്ധം, ബാഹ്യശക്തികൾ തന്നെ നിയന്ത്രിക്കുന്നു എന്നീ തരത്തിലുള്ള തെറ്റായതും സംഭവിക്കാൻ സാധ്യതയില്ലാത്തതുമായ ചിന്തകൾ. 3. മിഥ്യാനുഭവങ്ങൾ, മറ്റുള്ളവർക്ക് കേൾക്കാൻ കഴിയാത്ത സാങ്കല്പിക ശബ്ദങ്ങൾ കേൾക്കുക. 4. വൈകാരിക മാറ്റങ്ങൾ, ഭയം, ഉത്കണ്ഠ, നിർവികാരത, കാരണമില്ലാതെ ചിരിക്കുക, കരയുക. 5. അദൃശ്യ വ്യക്തികളുമായി സംസാരിക്കുക, ബന്ധമില്ലാത്ത അർത്ഥമില്ലാത്ത സംസാരം, കണ്ണാടി നോക്കി ചേഷ്ടകൾ കാണിക്കുക, ആത്മഹത്യാ പ്രവണത. സ്കിസോഫ്രീനിയ രോഗിയിൽ 30 മുതൽ 40% വരെ പൂർണ്ണമായും രോഗമുക്തി നേടുമ്പോൾ 30% മുതൽ 40% പേർ തുടർച്ചയായ പരിചരണത്തിൻ്റെയും മരുന്നുകളുടെയും സഹായത്താൽ ഏറെക്കുറെ മുന്നോട്ടു പോകാൻ കഴിവുള്ളവരാണ്. ആരംഭദശയിൽ തന്നെ ചികിത്സ ആരംഭിച്ചാൽ രോഗം സുഖപ്പെടുന്നതിനുള്ള സാധ്യത കൂടുതലാണ്. സ്കിസോഫ്രീനിയയ്ക്ക് ഔഷധ ചികിത്സ, മനഃശാസ്ത്ര ചികിത്സ, അസുഖത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണം, പുനരധിവാസം എന്നിവ വളരെ പ്രധാനമാണ്. ഇത്തരത്തിൽ പൂർണ്ണമായ ചികിത്സയ്ക്ക് സൈക്യാട്രിസ്റ്റ്, സൈക്കോളജിസ്റ്റ്, സൈക്യാട്രിസ്റ്റ് നഴ്സ്, സൈക്യാട്രിസ്റ്റ് സോഷ്യൽ വർക്കർ, ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് എന്നിവരുടെ പരസ്പര ധാരണയോടുകൂടിയ കൂട്ടായ ചികിത്സയാണ് അഭികാമ്യം. ആന്റി സൈക്കോട്ടിക് ഔഷധങ്ങൾ മസ്തിഷ്ക കോശങ്ങളിലെ രാസമാറ്റങ്ങളെ സാധാരണ രീതിയിലാക്കുന്നു. പഴയകാല ഔഷധങ്ങളായ ക്ലോർപ്രോമസിൻ, ട്രൈഫ്ലൂപരാസിൻ, ഹാലോപെരിഡോൾ എന്നിവയ്ക്ക് പുറമെ പാർശ്വഫലങ്ങൾ തീരെ കുറഞ്ഞതും കൂടുതൽ ഫലം ലഭിക്കുന്നതുമായ നവീന ഔഷധങ്ങളായ റിസ്പെരിഡോൺ, പാലിപെദിഡോൺ, ഒലാൻസിപൈൻ, കോറ്റിയാപ്പിൻ, അരിപിപ്രസോൾ, ക്ലോസപ്പിൻ, അമിസൽ പ്രൈഡ് എന്നിവ ഇന്ന് ലഭ്യമാണ്. മരുന്ന് കഴിക്കാൻ വിസമ്മതിക്കുന്ന രോഗികൾക്കായി ഭക്ഷണത്തിൽ ചേർത്ത് കൊടുക്കാവുന്നതും മാസത്തിലൊരിക്കൽ ഇഞ്ചക്ഷൻ രൂപത്തിൽ കൊടുക്കാവുന്നതുമായ മരുന്നുകളും ലഭ്യമാണ്. അക്രമവാസനയും ആത്മഹത്യാ പ്രവണതയും ഉള്ള രോഗികൾക്ക് ECT അഥവാ ഇലക്ട്രോ കൺവെൻസീവ് തെറാപ്പി ഫലപ്രദമായ ചികിത്സാ രീതിയാണ്. ഈ രോഗം വീണ്ടും വരുന്നത് തടയുവാൻ ദീർഘകാല ചികിത്സ വളരെ ആവശ്യവുമാണ്. സൈക്കോതെറാപ്പി: സൈക്യാട്രിസ്റ്റോ സൈക്കോളജിസ്റ്റോ ആയി പതിവായി നടത്തുന്ന വ്യക്തിപരമായ സംഭാഷണങ്ങൾ രോഗിയുടെ മാനസിക ക്ലേശങ്ങൾക്കും മ്ലാനതയ്ക്കും ഗണ്യമായ പരിഹാരം നൽകുന്നു. രോഗിക്ക് സമൂഹത്തിലെ മറ്റുള്ളവരുമായി ആരോഗ്യകരമായി എങ്ങനെ ബന്ധപ്പെടാമെന്നത് ഇത്തരം തെറാപ്പി കാണിച്ചു കൊടുക്കുന്നു. പുനരധിവാസ ചികിത്സ, റീഹാബിലിറ്റേഷൻ: രോഗിക്ക് സാധാരണ ജോലികൾ ചെയ്തു തുടങ്ങുന്നതിനും സമൂഹത്തിൽ പ്രയോജനം ചെയ്യുന്ന ഒരാളായി മാറാനും പുനരധിവാസം അതിപ്രധാനമാണ്. രോഗിക്ക് അയാളുടെ കഴിവിനൊത്ത് സ്വന്തമായ വരുമാനമുണ്ടാക്കാനും സ്വന്തം കാലിൽ നിൽക്കാനും പുനരധിവാസം സഹായിക്കുന്നു. ഫാമിലി തെറാപ്പി. അസുഖത്തെക്കുറിച്ചും അസുഖലക്ഷണങ്ങളെക്കുറിച്ചും അസുഖകാരണങ്ങളെക്കുറിച്ചും ലഭ്യമായ ചികിത്സാരീതികളെക്കുറിച്ചും രോഗിയോട് കുടുംബാംഗങ്ങൾ പെരുമാറേണ്ട രീതികളെക്കുറിച്ചും നടത്തുന്ന വിശദമായ ചർച്ചകളാണ് ഫാമിലി തെറാപ്പിയിൽ പ്രധാനം. ഫാമിലി സപ്പോർട്ട് ഗ്രൂപ്പുകൾ. സ്കിസോഫ്രീനിയ രോഗികളുടെ കുടുംബാംഗങ്ങൾ ഒത്തുചേർന്നുള്ള സംഘടനയാണിവ. പാശ്ചാത്യ രാജ്യങ്ങളിൽ രൂപം കൊണ്ടിട്ടുള്ള നാഷണൽ അലയൻസ് ഫോർ ദ മെന്റലി ഇൽ NAMI, ചെന്നൈയിലുള്ള സ്കിസോഫ്രീനിയ റിസർച്ച് ഫൗണ്ടേഷൻ, ബാംഗ്ലൂരിലുള്ള റിച്ച്മണ്ട് ഫെലോഷിപ്പ് എന്നിവ ഇത്തരം സംഘടനകളിൽ പെടുന്നു. സ്കിസോഫ്രീനിയ രോഗികളുടെ പുനരധിവാസത്തിലും തുടർപരിചരണത്തിലും ദൂരവ്യാപകമായ ഫലങ്ങൾ ഉളവാക്കുന്ന പരിഷ്കാരങ്ങൾ വരുത്തുന്നതിനും ഇത്തരം സംഘടനകൾക്ക് കഴിയും. ഒരേ വിഷമത കൊണ്ട് ക്ലേശിക്കുന്ന കുടുംബാംഗങ്ങളെ പരസ്പരം സഹായിക്കാനും ഇത്തരം സംഘടനകൾക്ക് കഴിയുന്നു. മാത്രമല്ല സ്കിസോഫ്രീനിയ അസുഖത്തെക്കുറിച്ച് പൊതുജനത്തെ ബോധവൽക്കരിക്കാനും രോഗിക്ക് മികച്ച പരിചരണം ലഭിക്കാൻ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താനും ഇത്തരം സംഘടനകൾ ആവശ്യമാണ്. പരിചരണത്തിൽ കുടുംബാംഗങ്ങളുടെയും ശുശ്രൂഷകരുടെയും പങ്ക്. രോഗിയെ ശുശ്രൂഷിക്കുന്ന ആൾ എന്ന നിലയിൽ നിങ്ങൾ രോഗിയുമായും ചികിത്സിക്കുന്ന ആളുകളുമായും യോജിച്ച് പ്രവർത്തിക്കണം. ആവശ്യങ്ങൾ മനസ്സിലാക്കി ഓരോ കാര്യങ്ങളും പതുക്കെ പടിപടിയായി ചെയ്യുക. പ്രോത്സാഹനവും പിന്തുണയും നൽകുക. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ആവശ്യത്തിൽ കൂടുതൽ സംരക്ഷണം നൽകുകയോ ആവശ്യത്തിൽ കൂടുതൽ അവരുടെ കാര്യങ്ങളിൽ ഇടപെടുകയോ കുറ്റം പറയുകയോ അരുത്. വികാരങ്ങളെ വ്രണപ്പെടുത്താതിരിക്കുക. ക്ഷമാശീലം പുലർത്തുക. സുഹൃത്തുക്കൾ, സാമൂഹ്യ പ്രവർത്തകർ, കുടുംബാംഗങ്ങൾ, മറ്റുള്ളവർ എന്നിവരുടെ ജോലിയിലോ സ്കൂളിലോ സാമൂഹ്യ ജീവിതത്തിലോ ഉള്ള വിജയവുമായി താരതമ്യം ഒഴിവാക്കുക. മരുന്ന് കഴിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുക. രോഗിയെ ശുശ്രൂഷിക്കുന്ന ആൾ എന്ന നിലയിൽ നിങ്ങളുടെ ബന്ധു ചികിത്സകന്റെ നിർദ്ദേശാനുസരണം മരുന്ന് കഴിക്കുന്നത് പ്രോത്സാഹിപ്പിക്കണം. പുറകെ നടന്ന് ശല്യം ചെയ്യുകയോ കുറ്റം പറയുകയോ ചെയ്യാതെ ചെയ്ത കാര്യങ്ങൾക്ക് പ്രശംസിച്ച് സമയത്തിന് മരുന്ന് കഴിക്കാൻ ഓർമ്മപ്പെടുത്തുക. സമീപഭാവിയിൽ രോഗിക്ക് നേടാവുന്ന പരിമിതമായ ലക്ഷ്യങ്ങൾ തിരിച്ചറിയുക. അതിനനുസരിച്ച് പ്രവർത്തിക്കുക. പുരോഗതി അതാശിച്ചതിലും കുറവാണെങ്കിലും അറിയുക, പ്രോത്സാഹിപ്പിക്കുക. ഏതെങ്കിലും കോഴ്സിന് പഠിക്കുന്നതോ പാർട്ട് ടൈം സേവനമോ ആകാം ചിലരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ലക്ഷ്യങ്ങൾ. സമ്മർദ്ദം കുറയ്ക്കാൻ പഠിക്കണം. ഒട്ടുമിക്കവാറും സാധാരണ ജീവിതത്തിൽ നേരിടുന്ന സമ്മർദ്ദങ്ങളും പ്രയാസങ്ങളും ഒരു രോഗിക്ക് താങ്ങാവുന്നതിലും കൂടുതലായിരിക്കും. സമ്മർദ്ദം മനോരോഗികൾക്ക് രോഗം കൂടാൻ ഇടയാകും. ചികിത്സിക്കുന്ന ആളുകളും രോഗിയുമായി വിനിമയം നടത്തണം. ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോൾ എല്ലാവരുമായി കാര്യങ്ങൾ സംസാരിക്കുന്നതും ആശയങ്ങൾ കൈമാറുന്നതും വളരെ പ്രധാനമാണ്. ആദ്യ ലക്ഷണങ്ങൾ മനസ്സിലാക്കി മാറിയ രോഗം വീണ്ടും വരാതെ നോക്കുക. എല്ലാ കാര്യങ്ങളിലും താൽപ്പര്യം കുറയുക, കൂടുതൽ കൂടുതലായി വിഷാദം ബാധിക്കുക, ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് ബുദ്ധിമുട്ട് തോന്നുക, സാമൂഹ്യ ജീവിതത്തിൽ നിന്നും പിൻവലിയുന്ന പ്രവണത കാണിക്കുക, തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പ്രയാസപ്പെടുക, ഉറക്കം കുറയുക തുടങ്ങിയ ലക്ഷണങ്ങൾ നിങ്ങളുടെ രോഗിയിൽ കാണുകയോ അവർ മാത്രം പ്രത്യേകമായ വിചാരങ്ങളും പ്രവൃത്തികളും പ്രകടിപ്പിക്കുകയോ ചെയ്താൽ ഉടനെ നിങ്ങളുടെ ചികിത്സകനെ വിളിക്കണം. എത്രയും വേഗം വിദഗ്ധരുടെ ആരോഗ്യ സേവനം ലഭിച്ചാൽ രോഗം വീണ്ടും വരുന്നത് തടയാൻ സഹായിക്കും.
ഡോക്ടർ അനീസ് അലിയുടെ മനഃശാസ്ത്ര പാഠങ്ങൾ സമർപ്പിച്ചത് മനഃശാന്തി ഹോസ്പിറ്റൽ ഐക്കരപ്പടി, സ്റ്റാർ കെയർ ഹോസ്പിറ്റൽ ഷാർജ.
ഡോക്ടർ അനീസ് അലിയുടെ മനഃശാസ്ത്ര പാഠങ്ങൾ ഇനി നാളെ കേൾക്കാം.